പ്രൈസ് ദ ലോർഡ്. അടുത്തതായി നാം ചിന്തിക്കുന്നത് ഹോരേബ് പർവ്വതത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയായി ദൈവം തിരഞ്ഞെടുത്ത അടുത്ത പർവ്വതമാണ് ഹോരേബ്. തൻ്റെ വേലയ്ക്ക് വേലക്കാരെ ആവശ്യമുണ്ട്. അത് തക്ക സമയത്ത് ദൈവം തന്നെ അവരെ തിരഞ്ഞെടുക്കുന്നു. അവരെ തിരഞ്ഞെടുത്ത ശേഷം തൻ്റെ പാഠശാലയിലേക്ക് അവരെ ദൈവം കൊണ്ടുപോകും. അവരുടെ പഠന കാലയളവും എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അവർ പഠിക്കേണ്ടുന്നതെന്ന്, ഏതനുഭവത്തിൽ കൂടിയാണ് അവർ പഠിക്കേണ്ടുന്നതെന്ന് നിശ്ചയിക്കുന്നത് ദൈവം തന്നെയാണ്. ഒരു ശുശ്രൂഷയ്ക്കായി ഒരാളെ കണ്ടെത്തിയാൽ അയക്കുന്നതിന് മുൻപും പിൻപും തൻ്റെ തിരുഹിതപ്രകാരം മാത്രമേ അവർക്ക് പരിശീലനം ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പാഠശാലയിലെ ഓരോ ക്ലാസ്സിലും പഠിച്ച് കയറ്റം കിട്ടിയ ശേഷം പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ആ ശുശ്രൂഷ ആഴവും ഉറപ്പും സ്ഥിരതയുമുള്ളതായിരിക്കും. ദൈവം പഠിപ്പിക്കുന്നവനാണ് സാക്ഷാൽ വിദ്യാധനൻ. കൊട്ടാരത്തിലെ പഠനകാലം കഴിഞ്ഞ മോശയെ കൊട്ടാരത്തിലെത്തിച്ച ദൈവം തന്നെ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന അവസ്ഥയിലാക്കി. കൊട്ടാര ജീവിതത്തിൽ നിന്നാണ് ആടിനെ മേയ്ക്കുന്ന അവസ്ഥയിൽ വന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ പഠിച്ചതിൽ കൂടുതലായി പല കാര്യങ്ങൾ ശൗൽ എന്ന പൗലോസ് അറേബ്യയിൽ വെച്ച് പഠിച്ചു. അതുപോലെ ഇതുവരെ പഠിച്ചതിൽ കൂടുതൽ പഠിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് മോശയെ മനസ്സിലാക്കുവാൻ മരുഭൂമിയുടെ പിന്നാമ്പുറത്തേക്ക് ദൈവം കൊണ്ടുവന്നു. പഠിതാവ് ദൈവത്തോടൊപ്പം തനിയെ ആയിരിക്കുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്. അവിടെ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല, ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടതകൾ വരുമ്പോൾ, അത് കഠിനമാകുമ്പോൾ നാമും തനിയെയാകും. അപ്പോൾ ദൈവം നമ്മളെയും പലതും പഠിപ്പിക്കും. നാം ശ്രദ്ധിച്ചാൽ അവൻ നമ്മോട് ആ കഷ്ടതയിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം പഠനം പൂർത്തിയാക്കിയ വ്യക്തി ചില കാര്യങ്ങൾ കൂടി അറിയുന്നത് നല്ലതാണ്. പഠനം പൂർത്തിയായി തോന്നുമ്പോഴാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. നാം പഠനം പൂർത്തിയാക്കി എന്ന് ദൈവത്തിന് തോന്നണം, അല്ല നമുക്കല്ല തോന്നേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് മോശയുടെ ജീവിതത്തിൽ കൂടെ കാണാം. കൊട്ടാരത്തിൽ പഠിപ്പിച്ചു, മരുഭൂമിയിൽ പഠിപ്പിച്ചു, ആടിനെ മേയ്ക്കാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് മരുഭൂമിയുടെ പിന്നാമ്പുറത്ത് കൊണ്ടുവന്നവനെ, അവനോട് സംസാരിക്കാൻ ഹോരേബ് പർവ്വതത്തിൽ ഒരു മുൾപ്പടർപ്പിൽ തീയുടെ നടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. മരുഭൂമിയിൽ തീയുടെ നടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എവിടെയാ? ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ. എന്നാൽ ആ മുള്ളൊന്നും കത്തിയിട്ടില്ല. ഇത് ദൈവം മോശയെ കാണിക്കുന്നു. മോശയ്ക്കപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി. അതൊരു വലിയ സൂചനയാണ്. മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ മോശയെ അയക്കുവാനാണ് ആ തീയുടെ നടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. ഈ കാട് കത്താത്ത, മുൾപ്പടർപ്പ് കത്താത്ത ആ തീ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ മോശ അവിടേക്ക് ചെന്നത്. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് മോശയ്ക്ക് അറിയത്തില്ല. ഈ തീ എന്തുകൊണ്ട് കത്തി, എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടിയാണ്, അതറിയുവാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അവിടെ എത്തിയത്. പക്ഷേ അവിടെ നടന്നത്, ഈ വരുന്നവനെ ആ കാണാൻ ആഗ്രഹിച്ചിരുന്ന കർത്താവ് അവനെ പേര് ചൊല്ലി വിളിച്ചു. പ്രൈസ് ദ ലോർഡ്. ആ പേര് പോലും കർത്താവിനറിയാം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരപ്പൻ, നമ്മുടെ പേരറിയുന്നവൻ, നാം ആരാണ് എങ്ങനെയുള്ളവരാണെന്ന് അറിയുന്ന ദൈവം. ആ പാഠശാലയിലേക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മളെ പേര് ചൊല്ലി വിളിക്കും. നമ്മളെ ഏൽപ്പിച്ച പഠന കാലാവധി പൂർത്തിയാക്കിയെന്നറിയുമ്പോൾ അടുത്ത ചുമതല തരാൻ ദൈവം നമ്മളെ വിളിക്കും, പേര് ചൊല്ലി വിളിക്കും. മോശയോട് പറഞ്ഞതെന്താണെന്നറിയാവോ? വിളി കേട്ട മോശയോട് യഹോവ പറഞ്ഞത്, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാകയാൽ കാലിലെ ചെരിപ്പൂരുക. ദൈവീക വിശുദ്ധിയുടെ ഒരു സാക്ഷ്യമാണ് ഹോരേബിലെ ദർശനം. ഹോരേബിലെ തീയുടെ നടുവിലെ ദൈവസാന്നിധ്യം മൂലം മോശ മുഖം മൂടി. ആത്മീയ നിലപാട് മനുഷ്യന് അനുയോജ്യമായ വിധത്തിൽ സ്വീകരിച്ചപ്പോഴാണ് കലർപ്പില്ലാത്ത കരുണയിൽ ദൈവം മോശയോട് സംസാരിച്ചത്. കാലിലെ ചെരിപ്പൂരി മോശ ദൈവത്തിൻ്റെ മുമ്പാകെ മുഖം മൂടി നിന്നു. ആത്മീയ നിലപാട് അനുയോജ്യമായ വിധത്തിൽ സ്വീകരിച്ചു. പ്രിയരെ, ദൈവവുമായി ഏകാന്തതയിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം നമ്മുടെ വിശുദ്ധിയും നാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അഥവാ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കണം. ആത്മീയ പക്വതയുള്ളവരായി ചെരിപ്പൂരി നിൽക്കുക, യജമാനൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന ബോധത്തോടെ മോശ നിന്നതുപോലെ നമുക്ക് നിൽക്കാം. മോശ പഠിപ്പിച്ച പാഠം നമുക്കും ഒരു പാഠമാകട്ടെ. ഹോരേബിലെ മുൾപ്പടർപ്പിലെ തീയുടെ മുമ്പിൽ നിന്നവനെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ മോശ ഒഴിഞ്ഞു മാറി. നോഹയോട് ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പം നോഹ ഒന്നും മറുത്തു പറഞ്ഞില്ല, അനുസരിച്ചു. എന്നാൽ ഇവിടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഫറവോൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ അയക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ മോശ പറയുന്നത്, അയ്യോ, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണല്ലോ, അതിനും പരിഹാരം ദൈവം കാണുന്നു. മോശയുടെ നാവ് അഹരോനെ അയക്കുന്നു, അഹരോനിൻ്റെ നാവായിരിക്കുമെന്ന് പറഞ്ഞു. നാം നേരത്തെ പഠിച്ച നോഹ ഒരു കാര്യത്തിലും സംശയമോ തർക്കമോ പറഞ്ഞില്ല. ആ മരം എനിക്കറിയത്തില്ല, അല്ലെ, എനിക്ക് എൻജിനീയറിംഗ് വൈദഗ്ധ്യമില്ല, ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ മോശ എൻ്റെ നാവിനെക്കുറിച്ച്, തൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് പറയും. ബലവാനെ അല്ല ദൈവം വിളിക്കുന്നത്, ബലഹീനനെയാണ് വിളിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ ബലഹീനൻ പോയേ പറ്റൂ. മോശയെപ്പോലെ ഒഴികൊഴുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വിളി തിരസ്കരിക്കാൻ ഒരിക്കലും നാം ആരും തയ്യാറാകല്ലേ? ദൈവം വിളിക്കുന്ന ആ വിളിക്ക് അത് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അതുപോലെ ഒരു ഭാഗ്യം വേറെ ഇല്ല. നമ്മുടെ ഓരോരുത്തരുടെയും പരിമിതികൾ അവനറിയാം. ലോകമാകുന്ന മരുഭൂമിയിലേക്ക് നമ്മെ നടത്തുന്നത് ഈ മരുഭൂമി നമ്മെ ഭയപ്പെടുത്തത്തക്ക വിധത്തിലുള്ളതാണ്. ഈ മരുഭൂമി അനുഭവത്തിൽ നമുക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവുണ്ട്. ഞാനല്ലേ നിന്നെ അയച്ചത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഓർക്കാം. ഒരേ ഓർക്കുക, പ്രതികൂലങ്ങൾ നമ്മെ നശിപ്പിക്കാതെ നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോരേബിലെ മോശയുടെ ജീവിതം നമുക്കും ഒരു പാഠമാകട്ടെ. ചെരിപ്പൂർ വിശുദ്ധി നമ്മളിലുണ്ടായിരിക്കണം. നാം പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. ആ വിശുദ്ധി മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കാൻ. അവൻ്റെ തേജസ് കാണുമ്പോൾ മുഖം മൂടണം, ദൈവവിളി കേൾക്കണം, ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നോ മാറ്റർ ഹൗ ടഫ് ദ ബാറ്റിൽ ഈസ്, യുവർ വിക്ടറി ഈസ് ഗ്യാരണ്ടീഡ് ഇഫ് യു വുഡ് ഇൻവോൾവ് ഗോഡ്സ് വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.
ദൈവപ്രവൃത്തിയുടെ വേദിയായി മാറിയ അടുത്ത സ്ഥലമാണ് നാം തുടർന്ന് ചിന്തിക്കുന്നത്, മോറിയ മല. ഈ മലയെപ്പറ്റി ചിന്തിക്കും മുൻപ് ഒരു സഹോദരിയുടെ സാക്ഷ്യം വായിച്ചത് രേഖപ്പെടുത്തട്ടെ. ആലപ്പുഴ കടൽപ്പുറത്ത് നിന്നും കഷ്ടിച്ചൊരു കിലോമീറ്റർ ദൂരം മാത്രമുള്ള അവരുടെ വീട്ടിലിരുന്നാൽ കടലിൻ്റെ ഇരമ്പൽ കേൾക്കാം. നാടിനെ നടുക്കിയ സുനാമി ഉണ്ടായ ദിവസം അതിരാവിലെ അവർ കുടുംബമായി